വ്യക്തിബോധത്തിൽ നിന്നും മഹാബോധത്തിലേക്ക് എന്ന പുസ്തകത്തിലെ 7-ാം അധ്യായം. ബോധവും ദേഹവും രണ്ടെന്ന് തെളിയിക്കുന്ന പരീക്ഷണം. ചോദ്യം 39. ശിഷ്യൻ: ബോധവും ദേഹവും രണ്ടാണെന്ന അനുഭവമാണ് അദ്വൈതാനുഭവം എന്നാണ് അങ്ങ് പറയുന്നത്. അപ്പോൾ അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് ബോധത്തിന്റെ സ്വഭാവം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയണം. എന്താണ് ബോധത്തെ വികാരമില്ലാതെ തനിച്ചനുഭവിക്കുമ്പോൾ ഉള്ള അനുഭവം? മാസ്റ്റർ: ബോധവും ദേഹവും രണ്ടാണെന്ന് അനുഭവിക്കുമ്പോഴാണ് ബോധം അഖണ്ഡവും നിശ്ചലവും നിസ്സംഗവുമാണെന്ന് അനുഭവിക്കാൻ കഴിയുന്നത്. ഒരു പ്രത്യേക ദേഹത്തോട് മാത്രം ബന്ധപ്പെട്ട് നിന്ന് അനുഭവങ്ങളെ അറിയുന്ന ഒന്നാണ് ബോധം. തന്റെ ദേഹം പോലും തന്റെ ആഗ്രഹങ്ങളിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് അറിയാൻ കഴിയുന്ന അവസ്ഥയാണത്. അതായത് തന്റെ ദേഹം ഉൾപ്പെടെ എല്ലാ പ്രപഞ്ച വസ്തുക്കളും ജീവനും സ്വപ്ന സമാനമായ വെറും ഭ്രമവും നശ്വരവുമാണെന്ന അനുഭവവുമാണ്. അതുകൊണ്ടാണ് അയാൾക്ക് സൃഷ്ടി എന്തിനു വേണ്ടി എന്ന് ചോദിക്കേണ്ടി വരുന്നത്. ഇന്നുവരെയുള്ള പ്രഗത്ഭരായ മിസ്റ്റിക്കുകൾ അഥവാ ആൾദൈവങ്ങൾ പോലും സൃഷ്ടി എന്തിനു വേണ്ടി എന്ന് ചോദിച്ചതായി തെളിവുകളില്ല. കാരണം അവർ സ്വന്തം ദേഹം പ്രപഞ്ചവും മിഥ്യയാണെന്ന് അറിയുകയും എന്നാൽ അവ യാഥാർത്ഥ്യമാണെന്ന് അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. സ്വന്തം ദേഹത്തെ പോലും തന്നിൽ നിന്ന് അന്യമായി കാണുന്ന അദ്വൈതാനുഭവിക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ ബോധ്യപ്പെടുത്തുന്ന അറിവുകളും അനുഭവങ്ങളും എല്ലാം ആപേക്ഷിക യാഥാർത്ഥ്യം മാത്രമാണ്. ഒന്ന് പോയാൽ മറ്റേതും പോകും. അതായത് രണ്ടും നശ്വരം എന്നർത്ഥം. ഇതിനെയാണ് ആപേക്ഷിക അനുഭവം എന്ന് പറയുന്നത്. ആപേക്ഷിക അനുഭവം സ്വപ്നമല്ല. അതായത് ഇല്ലാത്തത് ഉണ്ട് എന്ന തോന്നലല്ല, മറിച്ച് ഉള്ളത് നശിച്ചു പോകുന്നത് എന്ന അനുഭവമാണ്. ഒരു വ്യക്തിയുടെ ബോധമണ്ഡലത്തിൽ മാത്രമേ ആപേക്ഷിക അനുഭവത്തിന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ടാണ് ബോധമണ്ഡലമില്ലാത്ത മൃഗങ്ങൾ നശ്വരതയെ അറിയാത്തത്. നാനാത്വത്തിലെ ഏകത്വമാണ് ബോധത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം. ഒരേ ഒരു ദേഹത്തെ അനുഭവിക്കുകയും മറ്റു ദേഹങ്ങളിലെ അനുഭവത്തെ അനുഭവിക്കാൻ കഴിയാതെ അവർക്കും അനുഭവങ്ങൾ ഉണ്ട് എന്ന് അറിയുകയും ചെയ്യുന്നു എന്നതാണ് അത്ഭുതകരമായ കാര്യം. താനൊഴിച്ച് മറ്റുള്ളവർക്കെല്ലാം അനുഭവങ്ങൾ ഉണ്ട് എന്നറിയാൻ മാത്രമേ എല്ലാവർക്കും കഴിയുകയുള്ളൂ. അതായത് ഒന്നേ ജനിച്ചിട്ടുള്ളൂ എന്നർത്ഥം. ബോധം ഓരോ ദേഹത്തെയും ഉപയോഗപ്പെടുത്തി ഒരു ബോധമണ്ഡലം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ ബോധമണ്ഡലത്തിലെ വസ്തുക്കളാണ് പ്രപഞ്ചവും മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും. അങ്ങനെ 750 കോടിയിൽപ്പരം മനുഷ്യരെ ഉപയോഗപ്പെടുത്തി 750 കോടിയിൽപ്പരം ബോധമണ്ഡലം ഉണ്ടാക്കുകയും അതിൽ ഒരാളുടെ ബോധമണ്ഡലത്തിൽ മറ്റേ ആൾ നിലനിൽക്കുന്നു എന്ന് ഭ്രമിപ്പിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഒരേ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു എന്ന് ധരിക്കുന്നത്. ഭൂതം, ഭാവി, വർത്തമാനം എന്നീ കാലങ്ങളെ കോർത്തിണക്കി ബോധം രൂപീകരിക്കുന്ന സംഭവങ്ങളുടെ അനുഭവത്തെ ചില രാസവസ്തുക്കളായി മസ്തിഷ്കത്തിൽ ശേഖരിച്ചു വയ്ക്കുകയും ആവശ്യം ഉള്ളപ്പോൾ അത് ബോധത്തിലേക്ക് ഓർമ്മയെ കൊണ്ടുവരികയും ചെയ്യുന്നത് കൊണ്ടാണ് ഭ്രമം തുടർച്ചയാണെന്ന് തോന്നുന്നത്. അതായത് ബോധത്തിന് ഓർമ്മയെ വായിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ, ശേഖരിച്ചു വയ്ക്കാൻ സാധ്യമല്ല. ഒരു മസ്തിഷ്കം മരിച്ചു കഴിഞ്ഞാൽ അതിലെ ഓർമ്മകൾ നശിച്ചു പോകുകയും പുതിയ ദേഹത്തിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതാകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വ്യക്തിബോധം പുനർജനിക്കുന്നു എന്ന് തോന്നാത്തത്. ബോധവും ദേഹവും രണ്ടാണെന്ന് അനുഭവിക്കുമ്പോഴാണ് ബോധം നിശ്ചലമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്നും ഒരാൾ അമേരിക്കയിലേക്കും അവിടെ നിന്നും ചന്ദ്രനിലേക്കും പോയാൽ പോലും അയാളുടെ തിരിച്ചറിവ് അഥവാ അവബോധം മാറുകയില്ല. അതായത് ഒരുവന്റെ മസ്തിഷ്കം എവിടെ പോയാലും ബോധം അയാളുടെ പിറകെ പോകുമെന്നല്ല, മറിച്ച് അയാൾ ചെല്ലുന്നിടത്തെല്ലാം നിശ്ചലമായി നിൽക്കുന്ന ബോധത്തെ വ്യക്തിബോധമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുമെന്നർത്ഥം. അതായത് വ്യക്തിബോധമല്ല ചലിക്കുന്നത്, മറിച്ച് ദേഹം ചലിക്കുമ്പോൾ വ്യക്തിബോധത്തിന് ചലിക്കുന്നു എന്ന് തോന്നുകയാണ്. സംഭവങ്ങളെ മസ്തിഷ്കം തുടർച്ചയായി ശേഖരിച്ചു വയ്ക്കുകയും ബോധം അത് വായിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് ചലനം. അല്പനേരം സ്വയം തിരിഞ്ഞാൽ തലകറക്കവും മനം വിരക്കലും എല്ലാവർക്കും അനുഭവപ്പെടുന്നത് ബോധം നിശ്ചലമാണെന്നതിന്റെ തെളിവാണ്. മസ്തിഷ്കം തിരിയുമ്പോൾ അതോടൊപ്പം ബോധം തിരിയാത്തതിനാൽ തിരിയുന്ന മസ്തിഷ്കത്തിന് തിരിയാത്ത ബോധവുമായുള്ള ലിങ്ക് വികലമാകുന്നതിന്റെ അനുഭവമാണ് തലചുറ്റൽ. വേളിംഗ് മെഡിറ്റേഷനിലൂടെ സൂഫികൾ ബോധം ദേഹവുമായി വിട്ടുനിൽക്കുന്ന അനുഭവം കൃത്രിമമായി സൃഷ്ടിക്കാറുണ്ട്. തലകറങ്ങുന്ന അനുഭവത്തെ മറികടന്ന് മസ്തിഷ്കത്തെ ഒരു പ്രത്യേക വേഗതയിൽ കറക്കിയാൽ ദേഹവും ബോധവും വേറിട്ട് നിൽക്കുന്ന ബ്രഹ്മാനുഭവമുണ്ടാകും. ഈ അനുഭവത്തിലൂടെ ബോധോദയത്തിലെത്താമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ കറക്കം നിൽക്കുമ്പോൾ ഈ അനുഭവം നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യും. എങ്കിലും ഈ ബ്രഹ്മാനുഭവം യഥാർത്ഥ അദ്വൈതാനുഭവം ലഭിക്കുന്നതിന്റെ പരിശ്രമത്തിന് പ്രചോദനം നൽകുമെന്നത് സത്യമാണ്. ഈ മെഡിറ്റേഷനിലൂടെ ലഭിച്ച അനുഭവമാണ് യഥാർത്ഥ അദ്വൈതാനുഭവത്തിന് പരിശ്രമിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. സ്വന്തം കൂർക്കമ്മലി ഒരു നിമിഷം കേൾക്കാൻ കഴിയുന്നതും അദ്വൈതാനുഭവത്തിന്റെ ഭ്രമം തന്നെയാണ്. ഈ അനുഭവത്തെ ഒരു നിമിഷത്തിൽ നിന്ന് മണിക്കൂറുകളിലേക്കും ദിവസങ്ങളിലേക്കും നീട്ടിക്കൊണ്ടുപോകാൻ മിസ്റ്റിക്കുകൾ തയ്യാറാവുകയില്ല. ഇതിന് സമാനമായ അനുഭവങ്ങളുമായി പലരും എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. എന്നാൽ അവരാരും ഈ അനുഭവത്തെ സ്ഥായിയാക്കാൻ ശ്രമിച്ചിട്ടില്ല. അത്തരം ഒരു അനുഭവം എന്തുകൊണ്ടാണെന്ന് അറിയാൻ പോലും അവർ കൂട്ടാക്കിയില്ല. കാരണം അവരെല്ലാവരും പലതരത്തിലുള്ള വാസന സാധന ആരാധനാ ദോഷങ്ങൾക്ക് അഥവാ വിഭ്രമ മതിഭ്രമ വികാരങ്ങൾക്ക് അടിമകളായിരുന്നു. ഈ അടിമത്വത്തിൽ നിന്നും പുറത്തുകടക്കാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല. അദ്വൈതാനുഭവത്തിലെത്തുമ്പോഴാണ് നിസ്സംഗത ബോധത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകതയാണെന്ന് മനസ്സിലാകുന്നത്. നിസ്സംഗതയെ പോസിറ്റീവ് നെഗറ്റീവ് വികാരങ്ങളെ വിഘടിപ്പിച്ച് അനുഭവിക്കുമ്പോഴാണ് എല്ലാം യാഥാർത്ഥ്യമെന്ന് തോന്നുന്നത്. ബോധത്തിന്റെ പ്രക്ഷേപണവും നിസ്സംഗതയുടെ വിഭജനവും കൂടിച്ചേരുമ്പോൾ നശ്വരതയെ എല്ലാവരും മറന്നുപോകുന്നു. ഈ മറവി സ്വാർത്ഥതയെയും അവ നേടാനുള്ള ആഗ്രഹവുമായി മാറുമ്പോൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ആഗ്രഹങ്ങളും അവ നേടാനുള്ള സ്വാർത്ഥതയും ഇല്ലെങ്കിൽ ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങൾ നഷ്ടപ്പെട്ടുപോകും. അത്തരം ജീവിതത്തെയാണ് ന്യൂട്രൽ ലൈഫ് എന്ന് പറയുന്നത്. നിലനിൽപ്പിന്റെ ആവശ്യങ്ങളിൽ മാത്രം ജീവിക്കുന്നവന് ബ്രഹ്മാനുഭവം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അത് അദ്വൈതാനുഭവമായി അയാൾക്ക് അനുഭവപ്പെടുന്നു. ദേഹത്തെ നിലനിർത്താൻ ബ്രഹ്മാനുഭവം മാത്രം മതി. ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങളുടെ ആവശ്യമില്ല. ജനിക്കുന്നു മരിക്കുന്നു എന്നും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഒരു അതിഭൗതിക ശക്തിയിൽ നിന്ന് ഉണ്ടാകുന്നുവെന്നും ഉള്ള അനുഭവം ഭ്രമമാണെന്ന് നിസ്സംഗത സംഭവിക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത്. അഖണ്ഡനിശ്ചല നിസ്സംഗമായ അഥവാ തുരിയമെന്ന ബോധമണ്ഡലത്തിലേക്ക് പ്രപഞ്ച ജീവാനുഭവങ്ങളെ ബോധം തന്നെ സങ്കല്പങ്ങൾ കൊണ്ട് ആരോപിച്ചതാണെന്ന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ വികാരങ്ങൾക്ക് കഴിഞ്ഞ സംഭവങ്ങളെയും വരാൻ പോകുന്ന സംഭവങ്ങളെയും സ്ഥലകാല ബോധത്തിൽ കോർത്തിണക്കാനുള്ള ഓർമ്മശക്തിയുണ്ട്. ഈ ഓർമ്മശക്തിയാണ് ജാഗ്രത് എന്ന സ്വപ്ന സമാനമായ അഥവാ നശ്വരമായ ഭ്രമത്തെ യാഥാർത്ഥ്യമാണെന്ന് അനുഭവപ്പെടുത്തുന്നത്. ഇത്തരം ഒരു ഓർമ്മശക്തി ഇല്ലാത്തത് കൊണ്ടാണ് മൃഗങ്ങൾക്ക് ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയാൻ കഴിയാത്തത്. സൂക്ഷ്മ നിരീക്ഷണവും അഥവാ ശ്രദ്ധയും ഭാഷയും ഈ ഓർമ്മശക്തിയിൽ നിന്നാണ് രൂപപ്പെടുന്നത്. വർത്തമാനകാലത്തിൽ ഓർമ്മയെ ബോധപൂർവം പിടിച്ചു നിർത്തുന്നതിനെയാണ് ശ്രദ്ധ അഥവാ നിരീക്ഷണം എന്ന് പറയുന്നത്. വികാരങ്ങൾക്ക് ഓർമ്മശക്തിയും ശ്രദ്ധയും മാത്രമല്ല സ്വയം സംഘടിക്കുവാനും വളരുവാനും നശിക്കുവാനും വീണ്ടും ജനിക്കുവാനുമുള്ള കഴിവും ഉണ്ട്. അതുകൊണ്ടാണ് വികാരാനുഭവങ്ങളായ ജീവനും പ്രപഞ്ചവും ശക്തിയും തനിയെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതാകുമെന്ന് വേദാന്തങ്ങളും ആധുനിക ഭൗതിക ശാസ്ത്രങ്ങളും ഒരുപോലെ കണ്ടെത്തിയത്. ന്യൂട്രൽ ലൈഫിൽ അഥവാ മോക്ഷാനുഭവത്തിൽ എത്തുന്ന നിസ്സംഗ സാക്ഷിക്ക് പിന്നീട് മരണം വരെ ആകെ രണ്ട് അനുഭവമേ ഉണ്ടാകുകയുള്ളൂ. ശാരീരിക വേദനയും ലൈംഗിക സുഖവും. ഇവയിൽ നിലനിൽപ്പിന്റെ ശാരീരിക വേദനകളെ, അതായത് വിശപ്പ്, ദാഹം, അമിതമായ ചൂട്, തണുപ്പ് മുതലായവ പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയാകുന്നത് രോഗങ്ങൾ കൊണ്ടും അപകടങ്ങൾ കൊണ്ടും ഉണ്ടാവുന്ന വേദനകൾ മാത്രമാണ്. അവയുടെ ശാശ്വത പരിഹാരം സാധ്യമല്ലാത്തത് കൊണ്ടാണ് ജീവനിൽ നിന്നുള്ള മോചനം അയാളുടെ ആവശ്യമായി മാറുന്നത്. ഈ സത്യം ബോധ്യപ്പെടണമെങ്കിൽ സഹജാവബോധത്തിൽ തനിയെ ഉയരുന്ന ലൈംഗിക സുഖത്തെ തള്ളിക്കളയാൻ തീരുമാനിക്കണം. ഇത് അത്രയ്ക്ക് എളുപ്പമല്ല എന്ന് നമുക്കറിയാം. വേദനയെ അവഗണിക്കാൻ കഴിഞ്ഞാലും സുഖത്തെ അവഗണിക്കാൻ കഴിയില്ല. കാരണം ഏറ്റവും ശക്തമായ രാസയാഥാർത്ഥ്യമാണ് ലൈംഗിക സുഖം. ബോധത്തിൽ ഉയർന്ന മിസ്റ്റിക്കുകൾ വീണ്ടും ജീവനിൽ പതിക്കുന്നത് സഹജാവബോധത്തിന് തനിയെ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ സുഖാനുഭവത്തെ നശ്വരത അനുഭവം കൊണ്ട് ഇല്ലാത്തത് എന്ന് ഉറപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടും ഈ സുഖത്തെ മറ്റ് പല ആഗ്രഹങ്ങളും ആക്കി മാറ്റുന്നത് കൊണ്ടുമാണ്. സാധാരണ മനുഷ്യർക്ക് ലൈംഗിക സുഖം ഒരിക്കലും ശക്തമാകാറില്ല. കാരണം ഈ സുഖം അനേകായിരം സ്വാർത്ഥ താല്പര്യങ്ങളുടെ വിഭ്രമ മതിഭ്രമ വികാരങ്ങളായി വിഘടിച്ചാണ് എല്ലാവരിലും നിലനിൽക്കുന്നത്. വിഭ്രമ മതിഭ്രമ വികാരങ്ങൾക്ക് സാക്ഷിയാകുന്ന മിസ്റ്റിക്കിൽ വിഘടിച്ചു നിൽക്കുന്ന ഈ അനുഭവങ്ങൾ എല്ലാം കൂടി ചേർന്ന് ലൈംഗിക സുഖം എന്ന ഒരേ ഒരു അനുഭവമായി മാറുന്നു. സാധാരണക്കാരായ ചില മനുഷ്യരിൽ ജന്മന ലൈംഗിക സുഖം ശക്തമാകാറുണ്ട്. അത്തരക്കാരാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു പോകുന്നത്. സുഖവും പരമാനന്ദവും ഒന്ന് തന്നെയാണ്. പരമാനന്ദം രാസാനുഭവമാകുമ്പോൾ സുഖവും, സുഖം എന്ന രാസാനുഭവം ഇല്ലാതാകുമ്പോൾ പരമാനന്ദവും ഉണ്ടാകുന്നു. അതിനാൽ ജീവൻ മുക്തന് ബോധത്തിന്റെ പരമാനന്ദത്തിൽ എന്നേക്കുമായി ലയിക്കണമെങ്കിൽ ദേഹം മരിക്കും.